Praise the Lord. Arise and be baptized. കാലകാലങ്ങളിൽ പ്രകൃതി എപ്രകാരമായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചതിന് വിപരീതമായി കാലാവസ്ഥയിൽ മാറ്റം വന്നാൽ അത് കൃഷിയെ ബാധിക്കുന്നു. ഓരോന്നും അതതിന്റെ സമയത്ത് സംഭവിച്ചില്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെയും അത് ബാധിക്കുമെന്ന് മറക്കരുത്. വചനം കണ്ടെത്തി ഭക്ഷിക്കുവാനും എഴുന്നേറ്റ് പ്രകാശത്തോടെ പണിയുവാനും തന്ന നിർദ്ദേശം കേട്ട പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഈ ഉപദേശം ശ്രദ്ധയോടെ കേട്ടനുസരിക്കുവാൻ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആ ഉപദേശം എന്തെന്നറിയുവാൻ അപ്പോസ്തല പ്രവൃത്തി 22:16 ശ്രദ്ധിക്കുക. Acts 22:16. ഇനി താമസം എന്തിന്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളുക. ഒന്നാമതായി എഴുന്നേൽക്കണം. രണ്ടാമതായി നീ അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം. മൂന്ന്, സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയണം. ഒരു മനുഷ്യന്റെ അനുഭവ സാക്ഷ്യം വായിച്ചത് ഓർക്കുന്നു. 50 പോലീസ് സ്റ്റേഷനുകൾ മാറി മാറി കയറി 100 പോലീസുകാരുടെ ബൂട്ട്സിന്റെ ചവിട്ടേറ്റിട്ടും രൂപാന്തരം വരാത്ത തനിക്ക് യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടപ്പോൾ മാറ്റം വന്നു. മുറുകെ പിടിച്ച പല പാപങ്ങളും ഉപേക്ഷിക്കണമെന്ന് അയാൾ പല നാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എന്നിലെ പഴയ മനുഷ്യനെ മാറ്റി പുതിയ മനുഷ്യനാക്കിയത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ വചനമാണ് എന്നെ അതിന് സഹായിച്ചത്. ഇതായിരുന്നു എന്നെ ആകർഷിച്ച സാക്ഷ്യം. ഇത് വായിച്ചപ്പോൾ ഞാൻ ശൗലിനെ പറ്റി ചിന്തിച്ചു. കർത്താവനായി നിൽക്കുന്നവരെ കണ്ടാൽ ഉപദ്രവിപ്പാനുള്ള അധികാരപത്രം കൈവശമുള്ളവനെ മാറ്റിയെടുത്തത് ദൈവശബ്ദവും ദൈവ തേജസ്സുമായിരുന്നു. തന്റെ പേർ വിളിച്ച ദൈവിക ശബ്ദം അവനെ പുതിയ മനുഷ്യനാക്കി തീർത്തു. തിരഞ്ഞെടുപ്പും വിളിയും ലഭിച്ചവന് മാത്രമേ ശബ്ദം കേൾക്കുവാൻ കഴിയുകയുള്ളൂ. എഴുന്നേൽക്കുന്നതിന്റെ ആദ്യ പടിയായി വെളിച്ചവും വിളിയും നമ്മിലേക്കും വരട്ടെ. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ തന്റെ കാര്യനിർവഹണത്തിന് എപ്രകാരം ഉപയോഗിക്കണമെന്ന്, അതിനായി ആരെ നിയോഗിക്കണമെന്നും ദൈവത്തിന് നന്നായി അറിയാം. തന്റെ ദൗത്യ നിർവഹണത്തിനായി ദൈവം നിയോഗിച്ചത് അനന്യാസ് എന്ന വ്യക്തിയാണ്. അവൻ ആരെന്ന് അപ്പോസ്തല പ്രവൃത്തി 22:12 കാണുന്നു. അവിടെ എഴുതിയിരിക്കുന്ന, അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരിലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള മനുഷ്യനായിരുന്നു അനന്യാസ്. ആ അനന്യാസിനെയാണ് യേശു ശൗലിന്റെ അടുക്കലേക്ക് വിട്ടത്. അനന്യാസ് കാഴ്ച നഷ്ടപ്പെട്ട ശൗലിന്റെ അടുക്കലെത്തി പ്രാർത്ഥിച്ചപ്പോൾ അവന് കാഴ്ച ലഭിച്ചു. അപ്പോസ്തല പ്രവൃത്തി 22:16 പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, പാപങ്ങൾ കഴുകുക. അതിനായി നീ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം, നിന്റെ പാപത്തെ ഏറ്റുപറയണം. എഴുന്നേറ്റ് പാപത്തെ ഏറ്റുപറഞ്ഞ് അവന്റെ നാമത്തിൽ നീ സ്നാനമേറ്റ്, പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. പാപങ്ങളെ കഴുകുക. ഉദാഹരണമായി, നിനവയിലെ ജനങ്ങളെ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്നത്. എന്നാൽ നിനവേക്കാരിൽ ദൈവം പാപങ്ങളെ കഴുകിക്കളയുന്ന, അവരുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന പ്രക്രിയ കണ്ടു. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ ഓർത്ത് അനുതപിച്ചു. അവരുടെ നിലവിളിയോ രട്ടുടുത്തതോ ഒന്നുമല്ല ദൈവം കണ്ടത്. അവരുടെ പാപങ്ങളെ കഴുകുവാനായി അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അതുകൊണ്ടാണ് ദൈവം അവർക്ക് വരുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ മാറ്റിയത്. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പറയാൻ കഴിയുമോ? നിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ശൗലിനോട് ചെയ്യാൻ പറഞ്ഞ 3 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. അതിനായി അവനോട് അനന്യാസ് പറഞ്ഞ എന്താണ്? അവനെ എന്തിനാണ് ദൈവം വിളിച്ചാക്കിയത്? ഭൂലോകം എങ്ങും പോയി തന്റെ സാക്ഷി ആകണമെങ്കിൽ അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തിന് ദൈവം ശൗലിനെ വിളിച്ചു? അത് 14-ാമത്തെ വാക്യത്തിൽ കാണാം. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായിത്തീരും. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ സാക്ഷിയായിത്തീരും. സാക്ഷിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാ പറഞ്ഞത്, ഇനി താമസിക്കരുത്, എഴുന്നേൽക്ക. എഴുന്നേറ്റ് ചെയ്യേണ്ടത് എന്താണെന്നും പറഞ്ഞു കൊടുക്കും. ഭൂലോകമെല്ലാം പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പറയണമെന്ന് എന്നത് വിളിക്കപ്പെട്ടവരുടെ ചുമതലയാണ്. വിളിക്കപ്പെട്ടവൻ ആ ചുമതല നിർവഹിക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന അനുസരിക്കണം, വിശ്വസിക്കുക, അനുസരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശൗലിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇനി താമസം എന്തിന്? ചോദിച്ച ചോദ്യം നമ്മോട് നമുക്കൊന്ന് സ്വയം ചോദിക്കാം. ജീവനുണ്ടെങ്കിലും മരിച്ച അവസ്ഥയിൽ കഴിയുന്നവരുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് ക്രിസ്തുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനത്തിനായി ഒരുങ്ങുവാൻ ശൗലിനോട് നിർദ്ദേശിച്ചത് അനന്യാസെങ്കിൽ ഈ പുതുവർഷം എത്രയോ കാലം കൊണ്ട് സത്യമറിയുന്നു, ആ ഭാഗം വായിക്കുന്നു, പഠിക്കുന്നു, മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് കേൾക്കുന്നു, പക്ഷെ ഇന്നും ആ സത്യം അംഗീകരിക്കാൻ മടിക്കുന്നത് എന്തെന്ന് പരിശുദ്ധാത്മാവ് ഈ 2020 നിങ്ങളോടും ചോദിക്കുന്നു. ക്രിസ്തു കാട്ടിത്തന്ന മാതൃകാ സ്നാനം ദൈവിക നീതിയാണ്. യോഹന്നാൻ 1:32-33 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. നല്ല മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയാണ് സ്നാനമെന്ന് 1 പത്രോസ് 3:21 കാണാം. 1 പത്രോസ് 3:21 ശ്രദ്ധിക്കുക. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നായ സ്നാനം ഏറ്റെടുക്കുക മൂലം ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുവാൻ സമർപ്പിക്കുന്നവൻ ക്രിസ്തുവിനെ ധരിക്കുന്നു എന്ന് ഗലാത്യർ 3:27 കാണാം. അപ്പോൾ സ്നാനമേൽക്കുന്നത് എങ്ങനെയാ? വിശ്വസിച്ച് സ്നാനമേൽക്കണം. വിശ്വസിച്ച് സ്നാനമേറ്റ് രക്ഷയിലാകുന്ന വ്യക്തിക്ക് അവന്റെ മരണ പുനരുത്ഥാനങ്ങളോട് പങ്കാളിയാകുവാനുള്ള കൃപ ലഭിക്കും. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന അപ്രകാരം രക്ഷയിലാകുന്ന ഒരു വ്യക്തിക്ക് അവന്റെ മരണ പുനരുത്ഥാനങ്ങളോട് പങ്കാളിയാകുവാനുള്ള കൃപ ലഭിക്കുന്നു. അനന്യാസിന്റെ വാക്കുകൾ കേട്ട് എഴുന്നേറ്റ് സ്നാനമേറ്റ പൗലോസായി മാറിയ ശൗൽ കർത്താവിന്റെ കൃപയിൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. തന്റെ ഓട്ടം വിശ്വസ്തയോടെ ഓടി. ഓട്ടം തീർത്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയവൻ നീതിയുടെ കിരീടത്തിന് അവകാശിയായി തീർന്നു. പ്രിയരെ, ഈ അടിസ്ഥാന ഉപദേശം അഥവാ വിശ്വസിച്ച് സ്നാനമേൽക്കുക എന്ന നിയമം അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറായവരാണോ? ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ട് സ്നാനം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ നമ്മെയും അവൻ രക്ഷിക്കുന്നു. അതിനാൽ താമസിക്കാതെ സ്നാനം സ്വീകരിക്കുവാൻ തയ്യാറാക്കുക. നാളെ നാളെ എന്ന് പറഞ്ഞ് നീക്കി വെക്കരുത്. ഇന്ന് അവസാന ദിവസമായാൽ നിന്റെ നിത്യത എവിടെ? അതുപോലെ ഇന്ന് കർത്താവ് വന്നാലും നിന്റെ ഗതി എന്താകും? ദയവായി ചിന്തിക്കുക. പ്ലീസ്, ഇനി താമസിക്കരുതേ. വചനം കേൾക്കുക, പഠിക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഈ 2020 ജനുവരി മാസം തന്നെ കർത്താവ് കാണിച്ചു തന്ന മാതൃക സഭയുടെ നാഥന്റെ കൽപ്പന അനുസരിച്ച് ചെയ്യുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ധൈര്യത്തോടെ ബന്ധനങ്ങളും ബന്ധങ്ങളും വിട്ട് എഴുന്നേൽക്കുക. സമയം താമസിച്ചാൽ പിന്നീട് ദുഃഖിക്കുവാൻ ഇടയാകും. പുറകോട്ട് വലിക്കുന്ന ബന്ധങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവരെ ഒന്നും നിങ്ങൾ നോക്കരുത്. ക്രിസ്തുവിനെ മാത്രം നോക്കുക, അവനെ അനുസരിക്കുക, അവന്റെ കൽപ്പന അനുസരിക്കുവാനായി എഴുന്നേൽക്കുവാൻ വേഗം വേഗം തന്നെ തയ്യാറാകുക. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ സ്വർഗീയ പിതാവേ, അങ്ങയിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി. ബാഹ്യ പ്രകടനങ്ങളിൽ മയങ്ങി എഴുന്നേൽക്കാതെ ഹൃദയത്തിൽ പരിപൂർണ മാറ്റം വന്നവരായി അതിവേഗം അങ്ങയുടെ കൽപ്പനകൾ അനുസരിപ്പാൻ ഈ വർഷം ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരംഭ മാസം തന്നെ താമസിക്കാതെ എഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോരുത്തരെയും അവിടുന്ന് അതിനായി ധൈര്യപ്പെടുത്തണം. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഈ കൽപ്പന അനുസരിക്കാത്തവരുണ്ടെങ്കിൽ ഇനി താമസമില്ല എന്ന് സ്വയം പറഞ്ഞ് മുൻപോട്ട് അനുസരിപ്പാൻ തയ്യാറായി പോകുവാൻ അവരെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.